أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائف للطائفين والعاكفين والركع السجود. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, 121-ാമത്തെ ആയത്ത് മുതലാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ ഇനി വരുന്ന രണ്ടായത്തുകൾ നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ് ഈ ഭാഗത്തിൻ്റെ തുടക്കത്തിലുള്ളതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് വേഗം പോകാവുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലദീന ആത്തൈനാഹും, അല്ലദീന ഒരു കൂട്ടർ, ആത്തൈനാഹും നാം അവർക്ക് നൽകിയിട്ടുണ്ട് അൽ കിതാബ വേദഗ്രന്ഥം, യത്ലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഹഖ തിലാവത്തിഹി, ഹഖ തിലാവത്തിഹി തിലാവത്ത് ചെയ്യേണ്ട വിധം, ഹഖ തുഖാത്തിഹി നമ്മൾ ഖുതുബയിൽ കേൾക്കുന്നതല്ലേ, സൂക്ഷിക്കേണ്ട വിധം, അതുപോലെ ഹഖ തിലാവത്തിഹി അതിനെ വായിക്കേണ്ട വിധം അല്ലെങ്കിൽ അതിനെ പാരായണം ചെയ്യേണ്ട വിധം. ഉലായിക്ക യുഅ്മിനൂന ബിഹി അവർ അതിൽ വിശ്വസിക്കുന്നവരാണ്. വമൻ യക്ഫുർ ബിഹി ആർ അതിനെ നിഷേധിക്കുന്നുവോ ഫഉലായിക ഹുമുൽ ഖാസിറൂൻ അക്കൂട്ടർ, അപ്പോൾ അക്കൂട്ടർ നരകത്തിൽ തന്നെയാണ്, അവർ പരാജിതർ തന്നെയാണ്. ഉലായിക്ക അവർ ഹും അവർ തന്നെയാണ്, അൽ ഖാസിറൂൻ പരാജിതർ, ഖസിറ പരാജയപ്പെട്ടു, ഖാസിറൂൻ ഖാസിർ പരാജയപ്പെടുന്നവൻ, ഖാസിറൂൻ പരാജയപ്പെടുന്നു. ഒന്നുകൂടി പറയാം, അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ, യത്ലൂനഹു ഹഖ തിലാവത്തിഹി അതിനെ പാരായണം ചെയ്യേണ്ട വിധം പാരായണം ചെയ്യുന്നവർ, അല്ല അവർ അതിനെ പാരായണം ചെയ്യേണ്ട വിധം പാരായണം ചെയ്യുന്നു. ഉലായിക്ക യുഅ്മിനൂന ബിഹി അവർ അതിൽ വിശ്വസിക്കുന്നവരാണ്. വമൻ യക്ഫുർ ബിഹി ആര് അതിനെ നിഷേധിക്കുന്നുവോ ഫഉലായിക ഹുമുൽ ഖാസിറൂൻ അവർ തന്നെയാകുന്നു പരാജിതർ. പറഞ്ഞു വരുന്ന വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ബനി ഇസ്രായേലരെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ യഹൂദന്മാരെ നിരൂപണം ചെയ്തുകൊണ്ടുള്ള വർത്തമാനമാണിതൊക്കെ. അല്ലദീന ആത്തൈനാഹുമൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവത്തിഹി, നാം വേദഗ്രന്ഥം നൽകുകയും അതിനെ പാരായണം ചെയ്യേണ്ട വിധം പാരായണം ചെയ്യുകയും ചെയ്തിട്ടുള്ളവർ, ഉലായിക്ക യുഅ്മിനൂന ബിഹി, അവർ അതിൽ വിശ്വസിക്കുന്നവരാണ്. വേദക്കാരെ എല്ലാവരും ഒരുപോലെയല്ല, വേദക്കാരുടെ കൂട്ടത്തിൽ അന്നും അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥം വായിക്കേണ്ട വിധം വായിക്കുന്നവർ ഉണ്ട്. വായിക്കേണ്ട വിധം വായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന വിചാരത്തോടുകൂടി, അള്ളാഹു അവന്റെ അടിമകളോട് പറയുന്നതാണിത്, അക്കലക്ക് എന്നോടും പറയുന്നതാണിത് എന്ന വിചാരത്തോടുകൂടി, എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാനും അത് അംഗീകരിക്കുവാനും സന്നദ്ധനായിക്കൊണ്ടുള്ള വായനയാണ് ഹഖ തിലാവത്ത്. അങ്ങനെ തൗറാത്ത് വായിക്കുന്നവർ, വേദക്കാരിൽ നിന്ന് തൗറാത്ത് യഥാവിധി വായിക്കുന്നവർ, ഉലായിക്ക യുഅ്മിനൂന ബിഹി, അവർ അതിൽ വിശ്വസിക്കുന്നവരാണ്. ഇത് തൗറാത്തിനും ഇഞ്ചീലിനും ഖുർആനിനും ഒക്കെ ബാധകമായ കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ, നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം വായിക്കേണ്ട വിധം വായിക്കണം. വായിക്കേണ്ട വിധം വായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തജ്വീദ്, ഖുർആൻ ഓതേണ്ട വിധം ഓതണം, അത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇവിടെ തജ്വീദ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പകരം നേർബുദ്ധിയോടുകൂടി, ഖൽബുൻ സലീം, നേർബുദ്ധിയോടുകൂടി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അത് സത്യം, അത് ബോധ്യം വന്നാൽ അംഗീകരിക്കാനുമുള്ള സന്നദ്ധതയോടുകൂടി തൗറാത്തിനെ വായിക്കുക, ഇഞ്ചീലിനെ വായിക്കുക, ഖുർആനിനെ വായിക്കുക. തൗറാത്തിനെയും ഖുർആനിനെയും വായിച്ചാൽ അവർ അതിൽ വിശ്വസിക്കും. ഇപ്പോൾ അവർ അതിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. തൗറാത്ത് കൊണ്ടു നടക്കുന്ന ആളുകൾ അതിൽ വിശ്വസിക്കുന്നവരല്ല. പിന്നെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് അതിനെ വികൃത വായനകൾ നടത്തുകയാണ്. യുഹരിഫൂനൽ കലിമ അൻ മവാളിഹി, നേരത്തെ വന്നല്ലോ, വാക്കുകളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുകയാണ്. അപ്പൊ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് വായിക്കുന്നതിനെയാണ് ഇതിന്റെ മറുവശമായി അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. അങ്ങനെ വായിക്കാതെ യഥാവിധി അതിനെ വായിക്കുന്ന ആളുകൾ, ഉലായിക്ക യുഅ്മിനൂ നബി, അവർ അതിൽ വിശ്വസിക്കുന്നവരാണ്. അഥവാ അങ്ങനെ വായിക്കേണ്ട വിധം വായിച്ചാൽ ആർക്കും അള്ളാഹുവിന്റെ വേദഗ്രന്ഥം വിശ്വസിക്കാൻ കഴിയും. അല്ലെങ്കിൽ വായിക്കേണ്ട, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, പിന്നെ യുളില്ലു ബിഹി കസീറം വയഹദി ബിഹി കസീറ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഖുർആൻ കൊണ്ട് കുറെ ആളുകളെ ദലാലത്തിലുമാക്കും, കുറെ ആളുകളെ ഹിദായത്തിലുമാക്കും. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളെ മാത്രമേ അള്ളാഹു ദലാലത്തിലാക്കുകയുള്ളൂ. അപ്പൊ മനസ്സിൽ ഫിസ്കുമായിട്ട് അള്ളാഹുവിന്റെ കിതാബ് വായിച്ചാൽ അവര് വിശ്വസിക്കൂല, അവര് നിഷേധിക്കുകയാണ് ചെയ്യുക. അല്ലാത്തവർ അത് വിശ്വസിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വമൈ യക്ഫുർ ബിഹി ഫഉലൈകഹുമുൽ ഖാസിറൂൻ, വായിക്കേണ്ട വിധം വായിച്ചിട്ട് കാര്യം മനസ്സിലായിട്ടും ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവർ തികഞ്ഞ പരാജിതർ തന്നെയാണ്. കാരണം എന്താണ്? പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇറക്കിയ വേദഗ്രന്ഥം അത് മനസ്സിലാക്കാതെ പാരായണം ചെയ്യുക, എന്തോ ഓതി വിടുക, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ പോലും താല്പര്യമെടുക്കാതിരിക്കുക, സ്വാഭാവികമായും അതിലൂടെ കൊടുത്ത വെളിച്ചം അവന് കിട്ടാതിരിക്കുക എന്നുള്ളതാണല്ലോ സംഭവിക്കുക. പിന്നെ അവർ ഇരുട്ടിൽ തപ്പുകയാണ് ചെയ്യുക, ഇഹലോകത്തും പരലോകത്തും പരാജിതരാകുകയാണ് ചെയ്യുക. അത് തന്നെയാണ് പറഞ്ഞത്, ഫഉലൈകഹുമുൽ ഖാസിറൂൻ. യാ ബനീ ഇസ്രായീൽ ദ്കുറു നിഅമത്തിയല്ലതി അൻഅംതു അലൈക്കും. ഇതിന്റെ അർത്ഥം പറയാൻ പാടില്ല നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച്, കാരണം ഒരിക്കൽ പഠിപ്പിച്ചത് പിന്നെ പഠിപ്പിക്കരുത് എന്നാണ്. എന്നാലും ഒന്ന് പറഞ്ഞു പോകാം. യാ ബനീ ഇസ്രായീല, ഇസ്രായീൽ മക്കളെ, ദ്കുറു നിഅമത്തിയ, നിങ്ങൾ എന്റെ നിഅമത്ത് ഓർക്കുക, അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള, വന്നി ഫള്ളൽതുക്കും അലൽ ആലമീൻ, ഞാൻ നിങ്ങളെ ലോകരിൽ ശ്രേഷ്ഠരാക്കിയതും ഓർക്കുക. വ്യാഖ്യാനം ഞാൻ ആവർത്തിക്കുന്നില്ല, കാരണം നമുക്ക് സമയം കുറവല്ലേ. വ്യാഖ്യാനം ആ ക്ലാസ്സിലുണ്ട്, അതെടുത്ത് കേട്ടാൽ മനസ്സിലാകും. വത്തഖു, നിങ്ങൾ സൂക്ഷിക്കുക, യൗമൻ, ഒരു ദിവസത്തെ. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, അന്ന് ഒരു നഫ്സും മറ്റൊരു നഫ്സിനും യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. വലാ യുഖ്ബലു മിൻഹാ അദ്ലു, ഒരു പ്രായശ്ചിത്തവും ആ നഫ്സിൽ നിന്ന്, വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല, മിൻഹാ, ആ നഫ്സിൽ നിന്ന്, അദ്ലു, യാതൊരു പ്രായശ്ചിത്തവും. വലാ തംഫഉഹാ ഷഫാഅത്തുൻ, വലാ തംഫഉഹ, അതിന് പ്രയോജനപ്പെടുകയില്ല, ഷഫാഅത്തുൻ, യാതൊരു റെക്കമെൻഡും യാതൊരു ശുപാർശയും. അതിൻ്റെയൊക്കെ വിശദീകരണം വളരെ വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കണം ഒന്നുകൂടി, യൂട്യൂബിലുണ്ടല്ലോ. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. ബനി ഇസ്രായേലരെ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അഥവാ തുടക്കത്തിൽ ഈ പറഞ്ഞതിന്റെ വിശദീകരണമാണ് പിന്നെ ഈ അതിന്റെ ശേഷം ഇതുവരെ പറഞ്ഞത് മുഴുവനും. അതുകൊണ്ട് തന്നെ ഉപസംഹാരം എന്ന നിലയിൽ അതൊന്ന് വീണ്ടും പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ മക്കളെ, അഥവാ ഇസ്രായേൽ സന്തതികളെ, അള്ളാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ ഓർക്കുക. നിങ്ങൾ എപ്പോഴാണ് ലോകരിൽ ശ്രേഷ്ഠരായത് എന്നത് നിങ്ങൾ ഓർക്കണം. അഥവാ എപ്പോഴാണ് വിജയിച്ചത്, എപ്പോഴാണ് തളർന്നത്, എപ്പോഴാണ് തകർന്നത് എന്നൊക്കെ നിങ്ങൾ ഓർക്കണം. പിന്നെ പരലോകം എന്നൊന്ന് വരാനുണ്ട്. അന്ന് ആരും ആരെക്കൊണ്ടും രക്ഷപ്പെടുകയില്ല. യൂതന്മാരുടെ വിശ്വാസം, ഞങ്ങൾ മഹാന്മാരുടെ ശുപാർശ കൊണ്ടും അവരുടെ സഹായം കൊണ്ടും ഒക്കെ രക്ഷപ്പെടും, ഞങ്ങൾ അവരുടെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾ പിടികൂടപ്പെടുകയൊന്നുമില്ല, കാരണം ഞങ്ങളുടെ കുടുംബക്കാരായ ഇത്രയും നബിമാരും പിന്നെ മഹാന്മാരും ഉണ്ട് എന്ന ഒരു അതിര് കവിഞ്ഞ ആത്മവിശ്വാസത്തെ തിരുത്തുകയാണ്. ഷഫായത്തിന്റെ വിശദീകരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. വൈദിബിത്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മഹുന്ന قال اني جاعلك للناس اماما قال ومن ذريتي قال لا ينال عهد الظالمين يا بني اسرائيل سوري وايذ ابتلى ابراهيم ابتلى എന്ന് പറഞ്ഞാൽ ബലാ, പരീക്ഷണം, നമുക്ക് അറിയുന്ന വാക്കാണ്, അതിനുണ്ടായത് തന്നെയാണ് അത്. പിന്നെ വൈദി ബിത്തല ഇബ്രാഹിം, ഇബ്രാഹിമിനെ പരീക്ഷിച്ച സന്ദർഭം ഓർത്തു നോക്കും. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു ആര്? റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ്. ബി കലിമാത്തിൻ, ചില വചനങ്ങൾ കൊണ്ട്, അഥവാ ചില കൽപ്പനകൾ കൊണ്ട് എന്നർത്ഥം. ഫഅതമ്മഹുന്ന, അപ്പോൾ അദ്ദേഹം അത് പൂർത്തീകരിച്ചു. ഖാല, അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇന്നി ജാഇലുക, നാം താങ്കളെ നിശ്ചയിക്കുകയാണ്, ലിന്നാസി, ജനങ്ങൾക്ക്, ഇമാമൻ, ഇമാമ ആയിട്ട്. ഖാല, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, വമിൻ ദുരിയത്തി, എന്റെ അനന്തര തലമുറയിൽ നിന്നും, ദുരിയത്ത് തലമുറ, എന്റെ തലമുറകളിൽ നിന്നും എന്ത് വേണം, ഇമാമുകളെ നിശ്ചയിക്കണം എന്നർത്ഥം. ഖാല, അല്ലാഹു പറഞ്ഞു, ലാ യനാലു അഹദി, ലാ യനാലു അഹദി, എന്റെ ഉത്തരവ് ബാധകമല്ല. ലാ നാല യനാലു എന്ന് പറഞ്ഞാൽ ലഭിക്കുക എന്നാണ് നേരെ അർത്ഥം. ഉത്തരവ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരവ് ബാധകമല്ല. അഹദ് എന്ന് പറഞ്ഞാൽ കരാറ്, ഉത്തരവ് എന്നർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കും. ഉത്തരവ് എന്ന് പറയണത് പാലിക്കാൻ ബാധ്യതയുള്ളവരോട് കൽപ്പിക്കുന്ന കൽപ്പനക്കാണല്ലോ ഉത്തരവ് എന്ന് പറയുന്നത്. ലാ യനാലു അഹദി, എന്റെ ഈ ഉത്തരവ് ബാധകമല്ല, അല്ലാലിമീൻ, നിന്റെ അനന്തര തലമുറയിലെ അക്രമികൾക്ക്. ഇവിടുന്ന് അങ്ങോട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചും മക്കയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം, ഇതുവരെ കൈകാര്യം ചെയ്തത് വേദക്കാരെയാണ്. ഇവിടെ വേദക്കാരെയും അതിലേക്ക് മുശിരിക്കുകളെയും കൂടി ചേർത്ത് ആണ് ഇവിടുന്ന് അങ്ങോട്ട് കൈകാര്യം ചെയ്യുന്നത്. അഥവാ പിന്നെ കഅബ, ഇതുവരെ പറഞ്ഞത് തൗറാത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ ഇനി എന്താണ് കഅബ, എന്താണ് മക്ക
ആരാണ് അത് ഉണ്ടാക്കിയത്, എന്തിനുണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയ ആളുകളുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ വ്യക്തമാക്കുകയാണ്. കാരണം ബനി ഇസ്രായീൽ പോലെ ബനി ഇസ്മായിൽ ആണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരാണ് അറബികൾ. അതുകൊണ്ട് ഞങ്ങൾ ഇബ്രാഹീമിന്റെ പിന്മുറയിൽപ്പെട്ടവരാണ്, അദ്ദേഹത്തിന്റെ പിൻഗാമികൾ എന്നുള്ള നിലക്ക് ഞങ്ങളാണ് വിശുദ്ധ വർഗം, ഏറ്റവും മുന്തിയ കൂട്ടർ എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു മക്കാ മുശ്രിക്കുകളിൽ, പ്രത്യേകിച്ചും അറബികളിൽ പൊതുവിലും. അവർ ഇസ്രായേലികളാണെങ്കിൽ ഞങ്ങൾ ഇസ്മായിലികളാണ്, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ യഥാർത്ഥ പിന്മുറക്കാർ എന്നൊക്കെ. അതുപോലെ കഅബയുടെ പരിപാലകർ ഞങ്ങളാണ്, അതുകൊണ്ട് ദൈവത്തിങ്കൽ സ്വീകാര്യമായ ആളുകൾ ഞങ്ങളാണ്, അതുകൊണ്ട് ശരിയായ മതം ഞങ്ങളുടെ മതമാണ്, ശരിയായ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസമാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ മുശ്രിക്കുകളിൽ നിലനിന്നിരുന്നു. അല്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർ ഞങ്ങളാണ് എന്ന അവകാശവാദം വേദക്കാരിലും നിലനിന്നിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് ഇവിടെ ഈ വേദക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ഒരു ഒരു ഭിന്നത വംശീയമാണല്ലോ, അഥവാ വേദക്കാർ ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവനല്ലാത്തത് കൊണ്ട് മുഹമ്മദിനെ അംഗീകരിക്കുകയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ഈ പിന്നെ കഅബ കേന്ദ്രമായിട്ട് മക്ക കേന്ദ്രമായിട്ട് റസൂല് വരുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമാണോ, അതല്ല നിങ്ങൾ ആദരിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ തന്നെ സ്വപ്നമാണോ? ഇബ്രാഹിം അലൈഹി സ്വലാമിന് മക്കയെക്കുറിച്ചും അതിൽ വരാനുള്ള നബിയെക്കുറിച്ചുമൊക്കെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ബാക്കി നമുക്ക് ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും. ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹു തആല പരീക്ഷിച്ചു. ഇവിടെ കൂട്ടത്തിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്, അതെന്താന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾക്ക് അഥവാ സഹാബികൾക്ക് അവർക്കും ഒരു ഒരു സംശയമുണ്ട്, അള്ളാഹുവിന്റെ റസൂലായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടങ്ങറാകുന്നത്, എന്തുകൊണ്ടാണ് വളരെ സുഖസുന്ദരമായ ഒരു ജീവിതവും ദൗത്യ നിർവഹണവും ഒന്നും അള്ളാഹു തആല അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കാത്തത്. ഇത് ആളുകൾ തന്നെ ഉള്ള ഒരു സംശയമാണ്, ദുർബല വിശ്വാസികളിൽ പ്രത്യേകിച്ചും. അതിനു പുറമെ യഹൂദന്മാര് ആ സംശയത്തെ പിന്നെ മൂർച്ച കൂട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അഥവാ അവരും ചോദിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ പിന്നെ ആള് നബിയാണെന്ന് വാദിച്ചിട്ട് എന്താ കാര്യം, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പശ്ചാത്തലത്തിലുണ്ട്. ആ പശ്ചാത്തലത്തിലാണിത് ഒക്കെ പറയുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാക്കണം. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിന്റെ റബ്ബ് പരീക്ഷിച്ചു. വൈദിബിത്തല ഇബ്രാഹിമ റബ്ബുഹു, വൈദിബിത്തല പരീക്ഷിച്ച സന്ദർഭം ഓർത്തു നോക്കുക, ഇബ്രാഹിമ ഇബ്രാഹിമിനെ റബ്ബുഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ്. പരീക്ഷണം നബി സല്ലല്ലാഹു അലൈഹി സ്വലാമ പറഞ്ഞിട്ടുണ്ട്, അൽ അംബിയാഉ അശദ്ദു ബല, അംബിയാക്കളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക. സോറി, സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അതിനോടടുത്ത ആളുകൾ അതിനോടടുത്ത ആള്. അങ്ങനെ യുബ്തലൽ മർഉ അലാ ഹസ്ബി ദീനിഹി, ഒരു മനുഷ്യൻ അയാളുടെ ദീനിന്റെ അളവ് അനുസരിച്ച് പരീക്ഷണങ്ങൾക്ക് വിധേയമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അംബിയാ മുർസലുകളാണ് കൂടുതൽ പരി ആ അംബിയാ മുർസലുകളിൽ തന്നെ കൂടുതൽ ഉന്നതരായ ആളുകൾ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. അല്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂലായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു പ്രയാസങ്ങളും അനുഭവിക്കാതെ ജീവിക്കേണ്ടി വരിക ആയിരുന്നില്ല. നമ്മളെയും പരീക്ഷിക്കും, മുഅ്മിനികളെയും പരീക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ മൊത്തം ജീവിതം തന്നെ പരീക്ഷണമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെയും പരീക്ഷിച്ചു. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മഹത്വം എന്താണ്, അത് അദ്ദേഹം വളരെ ഇക്കാലത്ത് നമ്മുടെ ഈ പിന്നെ അള്ളാഹുവിന്റെ വലിയകളാണ് എന്നൊക്കെ അവകാശപ്പെട്ട് എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവരെ കുറിച്ചൊക്കെ അനുയായികളുടെ സങ്കല്പം എന്താണ്, അവർക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ല, അവർക്ക് അവർ വിചാരിച്ചതൊക്കെ ഇങ്ങനെ സാധിച്ചു കൊടുക്കും, അതാണ് അവരുടെ കറാമത്ത്, അതാണ് അവരുടെ മഹത്വം എന്നൊക്കെ. അവർ കാര്യങ്ങൾ മുൻകൂട്ടി അറിയും, അവർക്കൊരു പ്രയാസവും ഉണ്ടാകുകയില്ല എന്നൊക്കെയുള്ള ഒരു ഒരു വിചാരമാണ് പൊതുവിൽ ആളുകൾക്ക് നടക്കുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അല്ലാ പിന്നെ പരീക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ആയത്ത് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബി കലിമാത്തിൻ, കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉത്തരവുകൾ കൊണ്ട് പരീക്ഷിച്ചു, അള്ളാഹു ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചു. ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെയൊക്കെ അദ്ദേഹം വിജയിച്ചു, അഥവാ പൂർത്തിയാക്കി. അള്ളാഹിന്റെ കൽപ്പനകളൊക്കെ അക്ഷരം പ്രതി പാലിച്ച് അത് നിറവേറ്റി, അതിനെയാണ് ഫഅതമ്മഹുന്ന എന്ന് പറയുന്നത്. അപ്പൊ ഈ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിന്ന് അത് നിറവേറ്റിയപ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മഹത്വം എന്ന് പറയുന്നത്, അല്ലാതെ യാതൊരടങ്ങറും ആകേണ്ടി വന്നില്ല എന്നതല്ല. അങ്ങനെ പരീക്ഷണങ്ങളിൽ വിജയിച്ചപ്പോൾ കാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, കാല അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലുക, നാം താങ്കളെ നിശ്ചയിക്കുകയാണ്, ലിന്നാസി ജനങ്ങൾക്ക് ഇമാമൻ. ഇമാമ് എന്നത് നേതാവ്, അതുപോലെ നേതാവിന് നേതൃത്വം നൽകുന്ന രേഖ, മാതൃക എന്നീ അർത്ഥങ്ങളിലൊക്കെ അത് ഉപയോഗിക്കും. കിതാബ് എന്ന അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും നാം ഒരു ഇമാമിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തു യാസീനിൽ. അവിടെ എന്താണ് ഇമാമ് എന്നതിന്റെ അർത്ഥം? രേഖ അല്ലെങ്കിൽ കിതാബ് എന്നാണ്. അതുപോലെ നേതാവ് എന്നർത്ഥം, നമസ്കാരത്തിൽ നമ്മൾ ഇമാം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. ഇവിടെ ആ അർത്ഥത്തിലാണ് അത് ഉദ്ദേശം. താങ്കളെ നാം ജനങ്ങൾക്ക് നേതാവാക്കുകയാണ് അല്ലെങ്കിൽ മാതൃക ആക്കുകയാണ് ആയി നിശ്ചയിക്കുകയാണ് എന്ന് പരീക്ഷണങ്ങളെ പൂർത്തീകരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞു. കാല, അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, മിൻ ദുരിയത്തി, ഞാൻ മാത്രം ഇമാം ആയാൽ പോരാ, എന്റെ അനന്തര തലമുറയിൽ നിന്നും ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ല വ്യക്തികളാക്കി മാറ്റണം എന്റെ തലമുറകളെ മുഴുവൻ. ഇത് പ്രാർത്ഥിക്കുമ്പോ അദ്ദേഹത്തിന് ആകെ പിന്നെ രണ്ട് കുട്ടികളെ ഉള്ളൂ, ഇസ്ഹാഖ് അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും പിന്നീടായ രണ്ട് ചെറിയ കുട്ടികൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉള്ളത്. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്, എന്റെ അനന്തര തലമുറകളെ മുഴുവൻ, അഥവാ ഒരുപാട് കാലശേഷം വരാനുള്ള തലമുറകൾ മുഴുവൻ എന്നെപ്പോലെ നിന്റെ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മാതൃകാ പുരുഷന്മാരായി തീരണം റബ്ബെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത്. കാല, അള്ളാഹു പറഞ്ഞു, ലാ യനാലു അഹദുക്കാരീൻ, എന്റെ ഈ ഉത്തരവ് നിന്റെ സമുദായത്തിൽ, നിന്റെ തലമുറയിലെ പിന്നെ ഈ അക്രമികൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ നിന്റെ മോനാണ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മോനാണ് എന്ന ഒറ്റ കാരണത്താൽ ഒരാൾ ഇമാമാകുകയില്ല, ഒരാൾ മാതൃകാ പുരുഷനാകുകയില്ല. പിന്നെ എന്ത് വേണം? അയാൾ ലാലിമല്ലാതിരിക്കണം. ലാലിമല്ലാതിരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കണം, അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കാത്ത ആളുകൾ ഇതിനർഹരല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം പാരമ്പര്യം കൊണ്ട് മാത്രം ആർക്കും ഒരു മഹത്വവും കൈവരുന്നില്ല, ആരും ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുകയില്ല. പകരം വിശ്വാസവും കർമ്മവും നേരെയാവണം. ആമനോ വാമിലു സ്വാലിഹാത് എന്നത് ബാധകമാണ്. അത് അംഗീകരിച്ചവർക്ക് മാത്രമേ പാരമ്പര്യം ഗുണകരമാകുകയുള്ളൂ, അല്ലെങ്കിൽ പാരമ്പര്യം പരിഗണിക്കപ്പെടുകയില്ല, എല്ലാവരെയും പോലെ തന്നെയാണ്. കാരണം എന്താ? എല്ലാ മനുഷ്യരും ആദം അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. നബിയുടെ പാരമ്പര്യത്തിൽപ്പെടാത്ത ആരുമില്ല. നബിയുടെ പാരമ്പര്യത്തിൽപ്പെടാത്തവരായി ഭൂലോകത്ത് ആരുമില്ല. എല്ലാവരും ആദം അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ്, ആ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അത് പരിഗണിച്ചിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തും ദലാലത്തും തീരുമാനിക്കുന്നത്. പകരം അവരുടെ വിശ്വാസം എന്ത്, കർമ്മം എന്ത് എന്ന് നോക്കിയിട്ടാണ്. വൈദ് ജഅൽനൽ ബൈത മതാബത്തൽ ലിന്നാസി വഅംനാ, വൈദ് ജഅൽനൽ ബൈത, ഈ ഭവനത്തെ അല്ലെങ്കിൽ ആ ഭവനത്തെ നാം നിശ്ചയിച്ച സന്ദർഭം, അൽ ബൈത്ത്, ഏതോ ഒരു പ്രത്യേക ഭവനം ആവുമ്പോഴാണ് അൽ ബൈത്ത് എന്ന് പറയാം, ഉദ്ദേശ്യം മസ്ജിദുൽ ഹറാമാണ്. മസാബത്തൻ ലിന്നാസി, ജനങ്ങൾക്കുള്ള, തബത്ത എന്ന് പറഞ്ഞാൽ ഉറച്ചു നിന്നു എന്നല്ലേ, മസാബത്ത് ഉറച്ചു നിൽക്കുന്ന സ്ഥലം എന്നാണ്, അഥവാ ജനങ്ങൾക്ക് സ്ഥിരവാസത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് ഉള്ള സ്ഥലമായിട്ട്. നമ്മൾ മസാബത്ത് എന്നത് ഈ നേവൽ ബേസ്, ആർമി ബേസ് എന്നൊക്കെ പറയും, അഥവാ നേവൽ നാവിക സൈന്യം എവിടെയൊക്കെയോ പോകും, പക്ഷേ സ്ഥിരമായി ഉണ്ടാകുക അവിടെയാണ്, അവരുടെ സുരക്ഷിത താവളമായിരിക്കും അവിടെ എന്നതുപോലെ ജനങ്ങൾക്കുള്ള സുരക്ഷിത താവളമായിട്ട് ഈ ഭവനത്തെ ആ ഭവനത്തെ നാം നിശ്ചയിച്ച സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കുക. അപ്പൊ അമ്നൻ മസാബത്തുമാണ്, പിന്നെ അമ്നുമാണ്, സമാധാനത്തിന്റെ സ്ഥലവും, സമാധാന കേന്ദ്രം അല്ലെങ്കിൽ സമാധാനമുണ്ടാക്കുന്നത് എന്നൊക്കെ സമാധാനമായിട്ട് നിശ്ചയിച്ചു എന്നാണ്. എന്താണ് വിശദീകരണം ഞാൻ പറയാം. വത്തഹിദു, എന്നിട്ട് അള്ളാഹു കൽപ്പിച്ചു, വത്തഹിദു നിങ്ങൾ സ്വീകരിക്കൂ, മിം മഖാമി ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ മഖാമിൽ നിന്ന്, മഖാമ് കാമ നിന്നു, മഖാമ് നിന്ന സ്ഥലം, നിന്ന സ്ഥലം എന്നാണ് മഖാമ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മളെ ഈ ദർഗകൾക്ക് പലതിനും മഖാമ്, മമ്പുറം മഖാമ് എന്ന് പറയലുണ്ടല്ലോ. മമ്പുറം മഖാമ് എന്ന് പറയുന്നത് മമ്പുറം തങ്ങളുടെ ഖബറിനെ പറ്റിയാണെങ്കിൽ അത് ശരിയല്ല, അത് മർക്കദ് ആണ്. മർക്കദ് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം, മരിച്ചു കിടക്കുന്ന സ്ഥലം. മം ബഅസനാ മിൻ മർക്കദിന, ഖിയാമനാളിന്റെ അന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ആരാണ് നമ്മളെ ഉറങ്ങിക്കിടക്കുന്ന നിന്ന് വിളിച്ചുകൊണ്ടെത്തിയത് എന്നാണ്. നമ്മുടെ മർക്കദ്, ഔലിയാക്കന്മാരുടെ പേര് പറയുമ്പോഴും നവ്വറല്ലാഹു മർക്കദഹു നാ മാ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അതിനർത്ഥം എന്താ? നവ്വറല്ലാഹു മർക്കദഹു, അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സ്ഥാനം അള്ളാഹു പ്രകാശഗൂരിതമാക്കട്ടെ, ഉറങ്ങുന്നോടത്തിൽ ഏറ്റിടട്ടെ എന്നാണ് അർത്ഥം. പക്ഷെ ഉദ്ദേശം നമ്മളെ ലേറ്റല്ല, പ്രകാശമായിരിക്കും ഉണ്ടാക്കിയാൾ ഉദ്ദേശിച്ചത്. ഏതാവട്ടെ, അത് മർക്കദ് ആണ്. പിന്നെ എന്തിനാണ് അതിന് മക്കാമ് എന്ന് പറയണത്? അതൊരു ഗെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പാരലൽ കോളേജുകൾക്ക് ഓക്സ്ഫോർഡ് ഇങ്ങനെ ഒരു ഒരു വെച്ച് കെട്ടിയ പി ഡി ഉണ്ടാക്കി, ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിന് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് എന്നൊക്കെ പേരിടലില്ലേ? എന്നതുപോലെ മക്കാമ് ഇബ്രാഹിമിനോട് ചേർത്ത് അതേ വാക്ക് വരാൻ വേണ്ടി മക്കാമ് എന്ന് ദർഗകൾക്ക് പേരിടുന്നതാണ്. ഇരിക്കട്ടെ. വത്തഹിദു മിൻ മക്കാമ് ഇബ്രാഹിമ, ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇബ്രാഹിമിന്റെ ഖബറല്ല മക്കാം, ഇബ്രാഹിം നിലകൊണ്ട സ്ഥലം അല്ലെങ്കിൽ നിന്ന സ്ഥലമാണ്. അതിനെ നിങ്ങൾ സ്വീകരിക്കുക, മുസല്ല, മുസല്ലയായിട്ട്. മുസല്ല നമുക്കറിയുന്ന മലയാള വാക്കാണ്, നമസ്കരിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലം. വാക്കിന്റെ അർത്ഥം നമസ്കരിക്കുന്ന സ്ഥലം എന്നാണ്. വഅഹ്ദിന, നാം ഉത്തരവിട്ടു, ഇലാ ഇബ്രാഹിമ, ഇബ്രാഹിമിലേക്ക്, ഇസ്മായില, ഇസ്മായിലേക്ക്, അൻ തഹിറ ബൈത്തിയ, തഹൂറ് ശുദ്ധിയുള്ളത്, അൻ തഹിറ നിങ്ങൾ രണ്ടാളും ശുദ്ധിയാക്കി വെക്കണമെന്ന്, വൃത്തിയാക്കണമെന്ന്, ബൈത്തിയ എന്റെ ഭവനത്തെ, ലി ത്വായിഫീന വൽ ആക്കിഫീന വർ റുക്അഇ സുജൂദ്, ലി ത്വായിഫീന തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, വൽ ആക്കിഫീന എഴുത്തിക്കാഫിരിക്കുന്നവർക്ക് വേണ്ടി, വർ റുക്അഇ സുജൂദ്, വർ റുക്അഇ റക്അ കുനിഞ്ഞു, റുക്കൂ കുനിയല് അല്ലേ, റാക്കിഅ റാക്കിഅ കുനിയുന്നവൻ, അതിന്റെ ബഹുവചനമാണ് റുക്അഇ. രണ്ട് ബഹുവചനമുണ്ട്, ഒന്ന് റാക്കിഊൻ എന്ന് പറഞ്ഞാൽ റുക്കൂ ചെയ്യുന്നവർ, അതേ റാക്കിഊൻ റുക്കൂ ചെയ്യുന്നവർ എന്ന അർത്ഥം കിട്ടുന്ന മറ്റൊരു വാക്കാണ് റുക്അഇ. സുജൂദിന്റെ അർത്ഥവും അത് തന്നെയാണ്, അത് ഒരു അതിന്റെ ബഹുവചനം, സാജിദ് എന്നതിന്റെ ബഹുവചനമായിട്ടാണ് ഇവിടെ സുജൂദ്. അങ്ങനെ അറബിയിൽ പ്രയോഗമുണ്ട്, ഒരുപാട് വാക്കുകൾ അങ്ങനെയാണ്. റുക്കഴ് സുജ്ജദ്, സുജ്ജദ് ഉണ്ട്, അതുപോലെ സുജ്ജദ് എന്ന് പറഞ്ഞാലും സുജൂദ് ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. എന്നതുപോലെ ഇവിടെ സുജൂദ് എന്ന് പറയുന്നത് സുജൂദ് ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ്. റുക്കഴും സുജൂദും ചെയ്യുന്നവർക്കും ഇത്തിക്കാഫിരിക്കുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ ശുദ്ധീകരിച്ച് വെക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും കൽപ്പിച്ചു എന്നാണ് പറയുന്നത്. വൈദ് ജഅൽനാൽ ബൈത്ത മതാബത്തൽ ലിന്നാസി വഅമ്ന, ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനവും സമാധാനത്തിന്റെ കേന്ദ്രവുമായിട്ട് കഅബയെ നിശ്ചയിച്ചത് ഓർക്കുക. വൈദ് ജഅൽനാൽ ബൈത്ത മതാബത്തൽ ലിന്നാസി വഅമ്ന, ഇത് പറയുന്ന സമയത്ത് കഅബ വിഗ്രഹാലയം 160 വിഗ്രഹങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റേത് ഉൾപ്പെടെ അവിടെ ഇരിക്കുമ്പോഴാണ് കഅബ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. അത് ജനങ്ങൾക്ക് മതാബത്ത് ആണെന്ന് പറഞ്ഞാല് മക്ക ഉമ്മുൽ ഖുറയാണല്ലോ, മക്ക ഉണ്ടായത് കൊണ്ടാണ് ബാക്കി നാടുകൾ ഉണ്ടായത്. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുണർത്തുന്ന സമയത്ത് മക്ക നഗരം ഇല്ല, ആരാരുമില്ലാതെ, ഗൈറദി സർഇൻ, ഒരു കൃഷിയില്ലാതെ, മനുഷ്യരില്ലാതെ, പിന്നെ അങ്ങനെ ഊശരഭൂമിയായി കിടക്കുന്ന സ്ഥലമാണ് അന്ന് മക്ക എന്ന് പറയുന്നത്. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തിയത്. അവിടെ ആ സ്ഥലത്തെ സംബന്ധിച്ചാണ് അള്ളാഹു അതിനെ മഹാബത്തായിട്ട് നിശ്ചയിച്ചു. പിന്നീട് അവിടെ ജലം ഉണ്ടായി, സംസം കിണർ. അങ്ങനെ പിന്നീട് ഒരു ജനവാസ കേന്ദ്രമായിട്ട്, വളരെ സുരക്ഷിതമായ ജനവാസ കേന്ദ്രമായിട്ട് അന്നു മുതൽ ഇന്ന് വരെ അത് നിലനിൽക്കുകയാണ്. അതിന്റെ മുമ്പും അത് നിലനിന്നിട്ടുണ്ട്, പിന്നീട് അത് ഇല്ലാതെയായി പോയതാണ്. വീണ്ടും പുനരുദ്ധരിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഇവിടെ മസാബത്ത് ലിന്നാസി എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ അമ്നൻ, സമാധാനം, അഥവാ യുദ്ധം ഹറാമായ 4 മാസങ്ങളുണ്ട്. ഇത് കഅബയുമായി ബന്ധപ്പെട്ടതായിരുന്നു, അഥവാ ഉംറക്ക് വരാനുള്ള റജബ് മാസവും പിന്നെ ഹജ്ജിന് വരാനും നിർവഹിക്കാനും തിരിച്ചു പോകാനുമുള്ള മുഹറം, ദുൽഹജ്ജ്, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, ഈ 3 മാസങ്ങളും. ഈ 4 മാസങ്ങളും അറേബ്യയിൽ മൊത്തം തന്നെ സമാധാനം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന സംഭവമാണ്. പണ്ട് മുശ്രിക്കുകളുടെ കാലത്ത് പോലും അവരത് വളരെ ഭംഗിയായി പാലിച്ചിരുന്നു. അതുകൊണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ഈ 3 മാസത്തെ ഗ്യാപ്പ് വരുന്നതോടുകൂടി അങ്ങോട്ട് കെട്ടാറി പോവും, തണുത്ത് പോകും അത്തരം ഗോത്ര വൈരങ്ങളൊക്കെ. അപ്പോ സമാധാനം താനെ കൈവരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അതുപോലെ മക്കയുടെ കഅബയുടെ പരിപാലകർ എന്ന നിലയിൽ എല്ലായിടത്തും ബഹുമാനിക്കപ്പെട്ടിരുന്നു ഖുറൈശികൾ. അതുപോലെ ഖുറൈശികളുടെ അടുത്ത് ഹജ്ജിന് ചെല്ലാനുള്ളവരാണ് ഞങ്ങൾ എന്ന നിലക്ക് മറ്റു ഗോത്രക്കാർ അങ്ങോട്ടും, ഇങ്ങനെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആദരിക്കുകയും അങ്ങനെ അതൊക്കെ ഒരു സമാധാനം നിലനിൽക്കുവാനുള്ള സ്ഥിതിയായിട്ട് മാറുകയും ചെയ്തതിനെയാണ് ഇത് ജാലിനൽ ബൈത്ത മതാബത്തൽ ലിന്നാസി വബ്ന എന്നത് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു കൽപ്പിച്ചു എന്ത്? ഇത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, മഖാമു ഇബ്രാഹിമിനെ മുസല്ലയായി സ്വീകരിക്കുക എന്ന്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ? ഹറമിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇപ്പോ ഒരു കൂടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച ഒരു വലിയ കല്ലുണ്ട്, അതിന്മേ 2 ചെരുപ്പടി അടയാളങ്ങള്, കാൽപാദങ്ങള് ഇങ്ങനെ ഉള്ളതിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്റ്റീലിലോ മറ്റോ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ അടയാളം അതിന്മേലും ഉണ്ട്. ഇതാണ് മഖാമു ഇബ്രാഹിം എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സാധാരണക്കാർക്കല്ല, പണ്ഡിതന്മാർക്ക് പോലും. യഥാർത്ഥത്തിൽ എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സാധനം തന്നെയാണത്. ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സാധനമാണ് കഅബ പടുത്തുയർത്താൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച കല്ലുകളിൽപ്പെട്ട, അത് കയറി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളിൽപ്പെട്ട ഒന്നാണ് മഖാമു ഇബ്രാഹിം. അതൊരു കാലത്തും ആരാധിക്കപ്പെട്ടിട്ടില്ല. ശിരിക്കുകൾ 360 വിഗ്രഹം വെച്ച് ആരാധിച്ചപ്പോൾ പോലും ഈ കല്ലിനെയോ ഹജറുൽ അസ്വദിനെയോ ഒന്നും ആരാധിച്ചിട്ടില്ല. അങ്ങനെ അത് ഇബ്രാഹിം അലൈഹിസ്സലാം ഉപയോഗിച്ച ഒരു പുരാവസ്തു എന്ന നിലയിൽ അതിന് ചില മഹത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സമൂഹം അത് സൂക്ഷിച്ചിട്ടുള്ളത്, അത് എടുത്ത് കളയാത്തത്. അതിനൊരു മഹത്വമുണ്ട്. പിന്നെ പക്ഷേ മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞത് ആ കല്ല് മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ അതിമലെങ്ങനെ മുസല്ലാക്കുക? അതിമലെങ്ങനെ നിസ്കരിക്കുക? വത്തഖദുമി മഖാമ ഇബ്രാഹിം മുസല്ല എന്ന് പറഞ്ഞാൽ അതിമ കയറി നിസ്കരിക്കേണ്ടി വരില്ല. അങ്ങനെയല്ല അള്ളാഹു തആല പറഞ്ഞത്. പിന്നെ മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഹറമ മുഴുവനുമാണ്, ഇബ്രാഹിം നിലകൊണ്ട സ്ഥലമാണ്. അപ്പൊ പിന്നെ ഈ കല്ലോ? ഈ കല്ല് മഖാമു ഇബ്രാഹിമിൽ നമസ്കരിക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാള്, ഉദാഹരണമായിട്ട് തവാഫ് ചെയ്തയാൾക്ക് സുന്നത്താണ് മഖാമു ഇബ്രാഹിമിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ആ നമസ്കാരം നിർവഹിക്കുവാനുള്ള സ്ഥലത്തിന് വെച്ച അടയാളമാണ് ഈ കല്ല്. അത് പണ്ട് കഅബയുടെ അടുത്തായിരുന്നു. തവാഫ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയപ്പോ തവാഫുകാരെ കൊണ്ട് നിസ്കരിക്കുന്നവർക്കും നിസ്കരിക്കുന്നവരെ കൊണ്ട് തവാഫുകാർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി അത് ഇങ്ങനെ പലതവണ അവസാനം ഇളക്കി വെച്ചത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. അടുത്ത കാലത്ത് അത് കുറച്ചുകൂടി അങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടി ആവശ്യമുയർന്നപ്പോ ഫത്വ കൗൺസിൽ അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പണ്ടുള്ള അടിസ്ഥാനങ്ങളൊക്കെ പൊളിച്ചു പണിതു എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്നോട്ടെ എന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് തവാഫും അപ്പുറത്ത് നമസ്കാരവും എന്നതിന് വെച്ചൊരു അടയാളം മാത്രമാണ് ആ കല്ലിന്റെ സ്ഥാനം. അത് പലതവണ സ്ഥാനം മാറ്റപ്പെട്ട സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകറ്റി വെച്ചിട്ടുണ്ട്, പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അകറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പലതവണ മാറ്റി വെക്കപ്പെട്ട സാധനമാണ്, സ്ഥലം മാറ്റിയ സാധനമാണ് ഈ കല്ല് എന്ന് പറയുന്നത്. പക്ഷെ മഖാമു ഇബ്രാഹിമിന്റെ മഖാമു ഇബ്രാഹിമിൽ ഉള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിന്റെ പിന്നിലാണ് നമസ്കരിക്കേണ്ടത്. എന്തിന്? തവാഫും നിസ്കാരവും കൂടി കൂട്ടിമുട്ടാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ പിന്നിൽ തന്നെ നമസ്കരിച്ചോളണം എന്നുണ്ടോ? ഇല്ല, സാധാരണ അവസ്ഥയിൽ അവിടെയാണ് നമസ്കരിക്കേണ്ടത്. അവിടെ നിറഞ്ഞിരിക്കുകയാണ് ആള് എങ്കിൽ ഹറമിൽ വെച്ച് എവിടെ വെച്ചും നമസ്കരിക്കാം. അവിടെ അതിന്റെ പിന്നിൽ തന്നെ ആകണം എന്നില്ല, അതിന്റെ നേരെ അപ്പുറത്ത് പോയിട്ട് നമസ്കരിക്കാം. അതും ഈ രണ്ടരക്കായത്തിന് നമസ്കരിക്കാനുള്ള സ്ഥലം തന്നെയാണ്. അതൊക്കെ മക്കാം ഇബ്രാഹിം തന്നെയാണ്. സാധാരണഗതിയിൽ നമസ്കാര സൗകര്യം അവിടെയാണ് എന്നേ ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. വാഹിദിന ഇല ഇബ്രാഹിമ വൈസ്മായില ബൈത്തിയലിഫീന വലാഖിഫീന വറുക്കഴി. ഇബ്രാഹിമിനോട് ഇസ്മായിലിനോടും അലഹിംസലാം നാം ഉത്തരവിട്ടു, എന്ത് ഭവനത്തെ ശുദ്ധീകരിച്ചു വെക്കണം. എന്തൊക്കെ ശുദ്ധി വേണം അതില്? അതിലെ പിന്നെ പദാർത്ഥപരമായ ശുദ്ധി വേണം, അഥവാ മാലിന്യങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല. എവിടെ ഇരുന്നാലും വൃത്തിയിൽ വെടുപ്പില് ആളുകൾക്ക് റുക്കൂഉ, സുജൂദ്, ഇത്തികാഫ്, തവാഫ് ഇതൊക്കെ നിർവഹിക്കുവാൻ പറ്റണം. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളാണ്, അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധം വൃത്തിയായി സൂക്ഷിക്കണം എന്ന് ഉത്തരവിട്ടു. പിന്നെ ആശയപരമായ ആദർശപരമായ ശുദ്ധിയും വേണം. അള്ളാഹുവിനെ അല്ലാത്ത ആരാധിക്കുന്ന ഇന്നമൽ മുശ്രിക്കൂന നജസ്സുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അത്തരം മാലിന്യങ്ങളും അവിടെ ഉണ്ടാകരുത് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഉത്തരവിട്ടത്. അതോടുകൂടി എന്ത് വ്യക്തമായി? ഇപ്പോൾ അവിടെയുള്ള വിഗ്രഹങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഈ കഅബ പടുത്തുയർത്തിയ, ആധുനിക കഅബ പടുത്തുയർത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അവിടെ ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് എന്ന് വന്നു. അതാണ് കഅബയുടെ യാഥാർത്ഥ്യം. ഇതാണ് പിന്നെ കഅബ എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് സമാധാനത്തിനും ജനങ്ങൾക്ക് പിന്നെ സ്ഥിരതാമസത്തിനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു അടിസ്ഥാനമായി സ്വീകരിക്കാൻ, ബേസ്മെന്റ് ആയി സ്വീകരിക്കാനും ഒക്കെ ആയിട്ടാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയാണ് അത് ശുദ്ധീകരിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമായി. വൈദ ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ മുഅ്മിന വർസുഖു അഹ്ലഹു മിനൽ തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അത്തറുഹു ഇലാ അദാബിൻ. വൈദ ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക, റബ്ബി എന്റെ നാഥ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, ഇജ്അൽ ഹാദാ ഇതിനെ നീ ആക്കണം. ഏതിനെ? മക്കാമ ഇബ്രാഹിമിനെ, അല്ലെങ്കിൽ മക്കയെ. ബലദൻ, ബലദ് ബലദിയ മുനിസിപ്പാലിറ്റി നമുക്ക് അറിയേണ്ടതാണല്ലോ. ബലദൻ ആമിന, നിർഭയമായ ഒരു നാട്, അമ്ന് സമാധാനം, ആമിന സമാധാനമുള്ളത്. ബലദൻ ആമിന, നിർഭയമായ ഒരു നാടാക്കണമേ ഇതിനെ. വർസുഖ് അഹ്ലഹു, ഇതിന്റെ നാട്ടുകാരെ നീ സഹായിക്കണമേ. വർസുഖ് അഹ്ലഹു, ഈ നാട്ടുകാരെ, അതിന്റെ നാട്ടുകാർക്ക് നീ അന്നം നൽകണമേ, റിസ്ഖ് നൽകണമേ. മിന സമറാത്തി, ഫലവർഗങ്ങളിൽ നിന്ന് അവർക്ക് റിസ്ഖ് നൽകണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മൻ ആമന മിൻഹും, അവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക്, ആമന വിശ്വസിച്ചു, മിൻഹും അവരിൽപ്പെട്ട, ബില്ലാഹി അള്ളാഹുവിൽ, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും. ഇതൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. ഖാല അള്ളാഹു പറഞ്ഞു, വമൻ കഫറ, നിഷേധിച്ചവർക്കും എന്ത് വേണം? ഭക്ഷണം കൊടുക്കണം, പിന്നെ അതുപോലെ സമാധാനവും കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുക എന്നർത്ഥം. ഫഉമത്തിഉഹു ഖലീല, ഫഉമത്തിഉഹു കാഫിറിനെ നാം ഫ അപ്പോൾ ഉമത്തിഉഹു മത്ത ആസ്വദിപ്പിച്ചു എന്നാണ്. ഫ ഉമത്തിഉഹു, നാം അവനെ ആസ്വദിപ്പിക്കുന്നു, ഖലീലൻ കുറച്ച്, അല്പം. സുമ്മ അൽതറുഹു, പിന്നീട് നാം അവനെ വലിച്ചിഴക്കും, ഇലാ അദാബിന്നാർ നരകത്തിലേക്ക്. സുമ്മ അൽതറുഹു, പിന്നീട് നാം അവനെ വലിച്ചിഴക്കുന്നു, ഇലാ അദാബിന്നാർ നരകശിക്ഷയിലേക്ക്, നരകത്തിന്റെ അദാബിലേക്ക്. ബിഇസൽ മസീർ, എത്ര മോശമായ മടക്ക സ്ഥലമാണത്. എന്താ സംഭവം ഒന്നുകൂടി നോക്കാം നമുക്ക്. വൈദ കാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞ അഥവാ പ്രാർത്ഥിച്ച സന്ദർഭം ഓർത്തു നോക്കുക. റബ്ബി ജഅൽ ഹാദാ ബൽദൻ ആമിന, റബ്ബെ ഇതിനെ നീ ഒരു നിർഭയമായ നാട് ആക്കണമേ. വർസുഖു അഹ്ലഹു, അതിന്റെ അഹ്ലുകാർക്ക് അഥവാ അവിടത്തുകാർക്ക് നീ റിസ്ക് നൽകണമേ മിന സമറാത്തി ഫലവർഗങ്ങളിൽ നിന്ന്. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവർക്ക്. ഖാല, അള്ളാഹു പറഞ്ഞു, വമൻ കഫറ, നിഷേധിച്ചവർക്കും, ഫഉമത്തിഹു ഖലീലൻ, ആ നിഷേധിച്ചവനെ നാം കുറച്ച് ആസ്വദിപ്പിക്കുന്നു, തുമ്മ അൽതറുഹു ഇലാ അദാബിന്നാർ, പിന്നെ നാം അവനെ അദാബിന്നാറിലേക്ക് വലിച്ചെഴുക്കുന്നു. ഫബീസൽ മസീർ, എത്ര മോശമായ മടക്ക സ്ഥലമാണത്. കഅബയെക്കുറിച്ചുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഉദ്ധരിക്കുകയാണ് അല്ലാഹു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പല കാര്യത്തിനാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ചുണ്ടായിരുന്ന സങ്കല്പം എന്താണ്? ഇത് ഒരു നിർഭയത്വവും റിസ്ക്കുമുള്ള നാടാകണം എന്നാണ്. അങ്ങനെ റിസ്ക് നിലനിൽക്കുന്ന ഒരു നാടാകാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. റിസ്ക്കും അന്നവും സമാധാനവും, അന്നവും സമാധാനവും കിട്ടണമെന്ന് അദ്ദേഹം ദോയരുന്നത് മുഅ്മിനീകൾക്ക് മാത്രമാണ്. അപ്പൊ അള്ളാഹു തആല തിരുത്തി, അങ്ങനെയല്ല ഇബ്രാഹിം, നിഷേധികൾക്കും വേണം എന്ന് പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ വികസന കാഴ്ചപ്പാടിന്റെ, ഇസ്ലാമിന്റെ വികസന കാഴ്ചപ്പാടിന്റെ അടിത്തറയാണ് ഈ പറയുന്നത്. തഖ്വയുടെ ഈമാനിന്റെ അടിസ്ഥാനത്തിലല്ല അള്ളാഹു തആല അന്നവും സമാധാനവും കൊടുക്കുന്നത്. മുഅ്മിന് പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അങ്ങനെയല്ല. എല്ലാ മനുഷ്യർക്കും, വിശ്വാസികൾക്കും നിഷേധികൾക്കും നാട്ടിൽ സമാധാനം വേണം. വിശ്വാസികൾക്കും നിഷേധികൾക്കും പട്ടിണി മാറും, കഷ്ടപ്പാടില്ലാതിരിക്കണം, ദാരിദ്ര്യമില്ലാതിരിക്കണം എന്നാണ് സത്യവിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നും വേറെ പറയേണ്ടതില്ലല്ലോ. ഫഉമത്തിഹു ഖലീലൻ, അങ്ങനെ കാഫിറിന് നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കണതിന്റെ അർത്ഥം പരലോകത്ത് കിട്ടുന്നല്ല, ദുനിയാവിൽ കിട്ടുന്നതാണ്. ഖലീലൻ എന്ന് പറഞ്ഞാൽ കുറച്ച്, അല്പമാണ്. അല്പം എന്ന് പറയുന്നത് ആർക്ക് അല്പം? അള്ളാഹുക്കാണ് അല്പം. കിട്ടുന്നവന് പക്ഷെ കോടികൾ ഉണ്ടാകുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടുകയില്ല. ദുനിയാവില് വിഭവങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെഴുത്തപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിഷേധിക്കും അന്നവും സമാധാനവും കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പഠിപ്പിച്ച കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? ഇത് ഇവിടെ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൽപ്പന ലംഘിച്ചിട്ട് അദ്ദേഹം ശുദ്ധിയാക്കി വെക്കാൻ പറഞ്ഞ കാര്യങ്ങളെ, സ്ഥലത്തെ വിഗ്രഹത്തെ വെച്ച് മലിനമാക്കിയിട്ട് എന്താണ് എന്നിട്ട് അതിന്റെ ആളുകൾക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്തത്? അവരുടെ അവകാശവാദമാണ്, ഞങ്ങളെ കണ്ടില്ലേ, മക്കയിൽ നിന്ന് മുഹമ്മദും കൂട്ടരും ഇവിടെ നിന്ന് പോകേണ്ടി വന്നു, ഞങ്ങൾ ഇവിടെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന ആളുകളെ ഇവിടെ നിലനിർത്തുകയും ചെയ്തു, യഥാർത്ഥത്തിൽ ഞങ്ങളാണ് അക്രമം ചെയ്യുന്നതെങ്കിൽ ഞങ്ങളായിരുന്നല്ലോ ഇവിടുന്ന് പോകേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ചിന്താഗതികളാണ് മക്ക മുശ്രിക്കുകളിൽ നിലനിൽക്കുന്നത്. ബാക്കി മുശ്രിക്കുകളും അത് തന്നെയാണ് പങ്കുവെക്കുന്നത്. അതിനുള്ള മറുപടിയാണ് യഥാർത്ഥം, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിലനിൽക്കുന്നത്? അത് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കിയ കാലത്തെ നടത്തിയ പ്രാർത്ഥന, മുഅ്മിനിനും കാഫിറിനും അന്നവും സമാധാനവും കൊടുക്കണേ എന്നാണ്. അതിന്റെ അർത്ഥം കാഫിറിന് അവിടെ അന്നവും സമാധാനവും കിട്ടുന്നെങ്കിൽ പരലോകത്തും കിട്ടും എന്നല്ല, ദുന്യാവില് അല്പം അല്പകാലത്തേക്കൊക്കെ കിട്ടും, പിന്നെ നരകത്തിൽ പോകേണ്ടി വരും. അല്ലാതെ അവിടെ നിലനിൽക്കാൻ അള്ളാഹു അനുവദിക്കുന്നത് കൊണ്ട് എന്നും അവിടെ കഴിയാമെന്നും ആ ആളുകൾ സത്യത്തിലാണ് എന്നും ആ ആളുകൾ പരലോകത്ത് രക്ഷപ്പെടും എന്നൊന്നും അതിന് അർത്ഥമില്ല. പകരം അത് ദുന്യാവിലെ ചെറിയ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് മാത്രമാണ്. അത് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിച്ചത് കൊണ്ട്, അള്ളാഹു അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ നിഷേധികൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.